കർത്താവിന്റെ അത്ഭുത നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യും. ആശയ അറിഞ്ഞ് മാനിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ വസ്ത്രത്തിൽ തൊങ്ങലുകൾ മാത്രം തൊട്ടാൽ ജീവൻ നമ്മളിലേക്ക് വ്യാപിക്കുക. ഇത് വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇന്ന് പകൽക്കാലം ചൈതന്യപ്പെട്ട കടന്നുപോകും. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഞാൻ ജീവൻ പ്രാപിച്ചേ കടന്നു പോകുകയുള്ളൂ എന്ന് തീരുമാനത്തോടെ വന്നിരിക്കുന്ന ഒറ്റ ജീവത്തെ കർത്താവ് വെറുതെ അയക്കുകയില്ല. ക്ഷീണിച്ചിരിക്കുന്ന മനസ്സുകൾ, ക്ഷീണിച്ചിരിക്കുന്ന ശരീരങ്ങൾ, ചോർന്നുപോയ അന്തരാത്മ ജീവനം മടക്കി വരുത്തുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. നീ വന്നതുപോലെ മടങ്ങിപ്പോകാതിരിക്കാൻ തമ്പുരാന് വലിയ സമയം വേണ്ട. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. മുഖവരിയായ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലെ 50-ാം വാക്യം.
യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്തെന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു.
മതി. യേശു യൂദയോട് തന്റെ കൂടെ 3.5 വർഷം നടന്ന് അവന്റെ കൈ തന്റെ താലത്തിലിട്ട് അനുഭവിച്ച് കിട്ടുന്ന പൈസ മുഴുവനും കൈകാര്യം ചെയ്ത് ഗുരുവിന്റെ വചനം കേട്ട് അവനോടുകൂടെ സംസർഗം ചെയ്തവൻ ഒരു ചുമ്മനത്താൽ ഒച്ചി കൊടുക്കാൻ വന്നപ്പോൾ ജീസസ് ആസ്ക്ഡ് ഹിം എ വെരി സെർച്ചിങ് ക്വസ്റ്റ്യൻ. പ്രൈസ് ദ ലോർഡ്. അവനെ തന്നെ ശോധന ചെയ്യാൻ ഒരു ചോദ്യം അവനോട് ചോദിച്ചു. സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? പ്രൈസ് ദ ലോർഡ്. വചനത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് മുൻപോട്ട് പോകുന്നതിന് മുൻപായി ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവിതത്തോടും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, മകളെ, നീ ഈ കോൺഫറൻസിന്, നീ ഈ ഹോളിലേക്ക് വന്ന കാര്യമെന്ത്? പ്രൈസ് ദ ലോർഡ്. നീ പുറമേ കാണിക്കുന്ന ഒരു ചുമ്മനമായിരിക്കാം, പ്രൈസ് ദ ലോർഡ്. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ആകെ തുക തൂക്കി അറിയുന്നവൻ, നിന്റെ ഉദ്ദേശ ശുദ്ധി അറിയുന്നവൻ, പ്രൈസ് ദ ലോർഡ്. What actually your heart is craving for. Hallelujah. I am in the swargamana in the rathri, in the vayakana in the rathri. Praise the Lord. Hallelujah. Ni endilavai confess me karnu vannu. Kandu gattu pogaan anangil, ni kandu gattu pogaan. Ni avri anifavikkan anangil, ni avri anifavikkan. Praise the Lord. Raushala badasya. Hallelujah. Ni endilavai snehida, sahodi. നീ എന്തിനായി കടന്നു വന്നു? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. നിന്റെ ഉദ്ദേശം ശുദ്ധി തെറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചാൽ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ നിന്നെ കാണാൻ കടന്നു വന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിന്നെ അനുഭവിക്കാൻ കടന്നു വന്നു, നിന്റെ സ്പർശനം വെക്കുവാൻ കടന്നു വന്നു. നീ അനുഭവിച്ച അനുഗ്രഹിച്ച അതിനെ പറഞ്ഞേക്കാളൂയ. എന്റെ മുൻപാകിയിരിക്കുന്ന സമയം വളരെ ചുരുക്കമാണ്. അതേ ദൂത് തീരുന്ന അത്രയും ഞാൻ പറയും, അവിടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആത്മാവിന് സംസാരിക്കാനുള്ളത് ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആത്മാവ് സംസാരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലാവർക്കും അറിയാം, 2 പത്രോസ്. വേദവസമുള്ള 2 വരുത്താറ്റ് 2 പത്രോസ് 3-ാം അധ്യായം 9 മുതൽ 14 വരെ വേദഭാഗം.
ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിക്കുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബെത്തപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനോ ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിക്കും.
കർത്താവ് ഇതുവരെ വന്നിട്ടില്ലായാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിലെ വഴിക്കുറവ് തീർക്കുവാൻ ഇന്ന് നമുക്ക് അവസരം ശേഷിച്ചിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. എന്നാൽ അവന്റെ വരവേറ്റവും സമീപമാണ്. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്ന പോലെ, ആരാണ് ചിലർ? മാനവജാതിയെ തരംതിരിച്ചാൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. 3 പേരെ പ്രത്യേകമായിട്ട് പറയാം കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ. ചിലർ ചിന്തിക്കുന്നു കർത്താവ് വരികയില്ല, ചിലർ ചിന്തിക്കുന്നു അവന്റെ വരവ് താമസമാണ്. ആമേൻ. അങ്ങനെ ചിന്തിച്ചാൽ നിർവിചാരികളായി നാം ജീവിക്കും. പാപത്തിൽ നാം ജീവിക്കും. വിറ്റും മറ്റും തിന്നും കുടിച്ചും ആത്മാവിന് വിധേയപ്പെടാതെ നാം ജീവിക്കും. വളരെ അപകടകരമായ ചിന്താഗതിയാണത്. ഹല്ലേലൂയ. കർത്താവ് വരുവാൻ താമസിക്കയില്ല എന്ന് അപ്പോസ്തലൻ തറപ്പിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. രണ്ടാമതായിട്ട് ചിലര് ഭയത്തോടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവൻ വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ആമേൻ. ഈ ഒരു യോഗം തുറന്നപ്പോൾ ആമേൻ കർത്താവേ വരണമേ എന്ന് എൻ്റെ കൂടെ പറഞ്ഞപ്പോ ഒരമ്മച്ചി പറഞ്ഞു, ഹാ എന്റെ കുഞ്ഞെ അങ്ങനെ ധൃതി ഏൽപ്പിക്കാതെ ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ. ചിലക്കതിന് വെപ്രാവം ആ കർത്താവ് വരുന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ജനിച്ചെന്ന് കേട്ടപ്പോൾ ഹെരോദാവ് പരക്കം പാഞ്ഞതുപോലെ കർത്താവ് വരുന്നെന്ന് കേൾക്കുമ്പോൾ ചില അമ്മച്ചമാർക്കും കൊച്ചമ്മമാർക്കും ഒരു പരക്കം പാച്ചിലാണ്. ഹല്ലേലൂയ. ഒന്ന് കണക്ക് ചോദിച്ചാൽ എല്ലാ കണക്ക് പറയും. ആമേൻ. കർത്താവ് വന്നാൽ ഒരുങ്ങിയിട്ടില്ല. ആമേൻ. കർത്താവെ വേഗം വരണമേ എന്ന് ഇന്ന് ശബ്ദം ഉയർത്തി പറയാൻ തന്റെ ഇടമുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ആമേൻ. അനേക ശാസ്ത്രജ്ഞന്മാർക്ക് കർത്താവ് വരുന്നത് ഭയമാണ്. കാരണം ആകാശത്തിന് ശക്തികൾ അളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് സംഭവിക്കും എന്നവർ ഭയപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമതൊരു കൂട്ടിലുണ്ട് നമ്മളെ പോലെ എളിയവരായവർ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ. ആമേൻ. ഹല്ലേലൂയ. The uniqueness of Christianity is that we have got a unique hope. Amen. Christian marketine nistulyada. Amen. Mattoru marketine illatha nistulyada. Amen. Namakkoru pratyashayundu. Hallelujah. പ്രിയ സഹോദര സാക്ഷ്യം കേട്ടല്ലോ. അമീൻ. ഒരു ഹൈന്ദവ മാർഗവും അതിൻ്റെതായ സകല ചുറ്റുപാടും വിട്ടിറങ്ങുവാൻ അവളെ പ്രേരിപ്പിച്ച എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു പ്രത്യാശയാണ്. അമീൻ. ഇതിലെ ഒരു സഹോദരി ചോദിച്ചു, ഒത്തിരി നാളുണ്ടല്ലോ പറയുന്ന ഇനിയും പുള്ളി വരാതിരിക്കുമോന്ന്. ഞാൻ പറഞ്ഞു, വരാതിരിക്കുന്ന ആളല്ല. ഒന്നാമത് പറഞ്ഞിട്ട് അതുപോലെ വന്നെങ്കിൽ രണ്ടാമത് വരും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് തറപ്പിച്ച് പറയുന്നത്, കർത്താവ് വരും. ആമേൻ. എനിക്ക് പറയാനുള്ളൊരു വിശദമാണ്, കർത്താവ് വരും. ആര് പറഞ്ഞു? നാല് എവിഡൻസ് നമുക്കുണ്ട്, അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. ഒന്ന്, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ പറഞ്ഞു കർത്താവിന്റെ വരവ് വരുമെന്ന്. ഇവിടെ തന്നെ പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. അത് മാത്രമല്ല, 15 പ്രാവശ്യം വിശ്വാസ സ്നാനത്തെ കുറിച്ച് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് 55 പ്രാവശ്യമാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. ആകയാൽ യേശു വരും. ഹല്ലേലൂയ. എന്തിനായി വരും? യേശു വരും, വീണ്ടും വരും, തന്നെ ശുദ്ധരെ തൂക്കൊള്ളുവാൻ ആകാശമേലങ്ങളിൽ മേഘങ്ങളിൽ ആഘോഷമായി ആനന്ദമേ ഹായെന്നുമേ മാനുവേലിൽ ഹല്ലേലൂയ. യേശു വരും. ഞാൻ കഥാവിന്റെ വാഴ്പ്രദേശത്ത് ഇറങ്ങിയത് ഈ പ്രത്യാശയുള്ളതുകൊണ്ടാണ്. ഇന്ന് അനേകര് കഥാവിന്റെ വചനം അനുസരിക്കുന്നത് ഈ പ്രത്യാശയുള്ളതുകൊണ്ടാണ്. ആമീൻ. അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചു. രണ്ട്, പ്രവാചകന്മാർ അങ്ങനെ പ്രവചിച്ചു. മൂന്ന്, ഹല്ലേലൂയ, ദൂതന്മാർ അങ്ങനെ വിളിച്ചു പറഞ്ഞു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടു പറഞ്ഞേ അവൻ. ഒരു ദൂതൻ ഗബ്രിയേൽ പറഞ്ഞത് സംഭവിച്ചുവെങ്കിൽ രണ്ട് ദൂതന്മാർ പറഞ്ഞത് സംഭവിക്കാതെ പോകില്ല. നാലാമതായിട്ട് വേറൊരു മത നേതാവും മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ടില്ല. ബുദ്ധൻ പറഞ്ഞിട്ടില്ല. ജൈനൻ പറഞ്ഞിട്ടില്ല. കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടില്ല. മടങ്ങി വരാമെന്ന് ഫോളോവേഴ്സിന് ഉറപ്പ് കൊടുത്ത ഒരുവനെ ഉള്ളൂ. അവനെയാണ് നാം കാത്തിരിക്കുന്നത്. അതെ, യേശു വരും, വീണ്ടും വരും. ഇന്ന് ഇന്ന് പോൽക്കാലം എനിക്ക് തന്നിരിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒറ്റ കാര്യമേ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഹൗ ഷുഡ് ഇറ്റ് മോൾഡ് എ ബിലീവേഴ്സ് ലൈഫ്? യേശുവിന്റെ മടങ്ങി വരവ് ഒരു വിശ്വാസി സഹോദരിയെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആരെങ്കിലും ശ്രദ്ധിക്കാതിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും സ്വർഗം സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ ഒന്നുകൂടെ പറയാൻ പോവാ. ഹല്ലേലൂയ. കേട്ടോണേ, ഇന്ന് പ്രസംഗിച്ച എന്താന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ നിന്നാണ് പറയരുത്. യേശു ക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ള ഫാക്ട്, എന്റെ യേശു വീണ്ടും വരും, തൻ ശുദ്ധരെ ചേർക്കുവാൻ എന്ന് പാടിയ സഹോദരി. ആമേൻ. ഇഫ് ഇറ്റ് ഈസ് എ ഫാക്ട്, ഹൗ ഷുഡ് ഇറ്റ് മോൾഡ് യുവർ ലൈഫ്? അത് നിന്റെ ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കണം. മൂന്ന് പോയിന്റ്. ഒന്ന്, സ്വത്രത്തോടെ കസ്റ്റഡിയിൽ സഹിക്കുവാൻ നിന്നെ സഹായിക്കുന്നത് ഈ പ്രത്യാശയാണ്. കസ്റ്റഡിയിൽ തീരുന്ന ഒരു ദിവസമുണ്ട്, നിന്നൊക്കെ തീരുന്ന ഒരു ദിവസമുണ്ട്, ഈ മറ്റമായത് പൊളിഞ്ഞു പോകുന്നൊരു സമയമുണ്ട്, ഈ അമർത്യമായി ഞാൻ ഭരിക്കുന്ന ഒരു സമയമുണ്ട്. ഇതാണ് എന്റെ പ്രത്യാശ. ആമേൻ. ഞാൻ നിന്നെ സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. ഞാൻ പട്ടിണി കയറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ അതിജീവിച്ച് കയറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നെ മുടിയെ വലിച്ചു പിടിച്ച് വലിച്ചുകൊണ്ട് പോയത് എന്തിനു വേണ്ടിയാണ്? അവൻ വരുമ്പോൾ എന്റെ കഷ്ടങ്ങൾ തീരും. ഒന്നാം നൂറ്റാണ്ടിൽ നീറോയുടെ വാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഒന്നാം നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ പറഞ്ഞതായ ഒരു വാചകമുണ്ട്. അതെന്താണെന്നറിയാമോ? നീറോ, ദിസ് ഈസ് യുവർ ഡേ, ഇത് നിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നി വാസം കാണിക്കാനുള്ള ദിവസമാണ്, നിനക്ക് ഇഷ്ടം പോലെ ഞങ്ങളോട് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്, നിന്റെ കൊലപാതകത്തിന്റെ ദിവസമാണ്. ബട്ട് മൈൻഡ് യു, ദി ഡേ ഓഫ് ദി ലോർഡ് ഈസ് കമിങ്. നിന്നെയും എന്നെയും വിധിക്കുന്ന ദിവസം വരുന്നു. ആമേൻ. കൊല ചെയ്യപ്പെട്ടവനെയും കൊല ചെയ്തവനെയും വിധിക്കുന്ന ദിവസം വരുന്നു. ദൈവം ന്യായവിധി നടത്തുന്ന ദിവസം വരുന്നു. അവൻ ന്യായവിധി ജയത്തോടെ നടത്തുന്നവനാണ്. ആമേൻ. ആ ദിവസം മുൻപിൽ കണ്ടുകൊണ്ടാണ്, പ്രത്യാശ ദിവസങ്ങൾ കണ്ടുകൊണ്ട്, ആമേൻ, അവർ കഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ്യ. രക്തസാക്ഷികൾ മാത്രമല്ല, ദിവസേനയുള്ള ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്നവരും ഇവിടെ ഇരിപ്പുണ്ട്. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നവരും ഏകാന്തയുടെ ക്ഷീണം അനുഭവിക്കുന്നവർ. ഇതേ ഒരു സഹോദരി എന്നോട് ഫോണിൽ സംസാരിച്ചു. ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു? 45 വർഷം ഭർത്താവിനോട് ജീവിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? ലൈഫ് ഈസ് സോ ഡ്രിയർ, ജീവിതം ഏകാന്തതയിൽ ക്ലേശം നിറഞ്ഞതാണ്. സാരമില്ല, സാരമില്ല, അവൻ ഏകാന്തയിൽ തന്നെ തനിയെ വിടുന്ന ദൈവമല്ല. അവൻ നിന്റെ അടുക്കൽ വരുന്നവനാണ്. അവൻ കഷ്ടകാലത്ത് ആകുന്ന തുണയല്ല, അവൻ തീച്ചുളക്കകത്ത് വെളിപ്പെടുന്ന ദൈവമാണ്. അവൻ ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവമാണ്. അവൻ തീച്ചുവാലെ ചെലുത്തിയ ദൈവമാണ്. ഹല്ലേലൂയ. തീയുടെ ബലം ചെറുത്തവൻ അവനെയാണ് നാം സേവിക്കുന്നത്. ഉഴുന്നവൻ, ഉഴുന്നവൻ എന്നേക്കും ഉഴുതുകൊണ്ടിരിക്കുമോ? ഇല്ല. ആമേൻ. ഞാൻ ഓർത്ത് നിങ്ങൾ എന്റെ ഉത്തരം കേറി പറയുമെന്ന്. ഉഴുന്നവൻ എന്നേക്കും ഉഴുതുകൊണ്ടിരിക്കുമോ? എന്റെ സഹോദരിമാരെ ഒന്ന് ഉറക്ക പറ. ആ, ഇത്ര വെണ്ടണം പോരായോ? ഉഴുന്നവൻ എന്നേക്കും ഉഴുതുകൊണ്ടിരിക്കുമോ? ഇല്ല. ആമേൻ. കഷ്ടം അനുവദിക്കുന്ന ദൈവം അതേ കരത്താൽ നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നും കട്ട ഉറച്ചു നിർത്തിക്കൊണ്ടിരിക്കുമോ? ഇല്ല. അവൻ വിത്ത് പതിക്കുന്ന ദിവസങ്ങളുണ്ട്. നിന്റെ ജീവിതത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. പക്ഷെ കഷ്ടം അനുഭവിക്കുന്നവര്, കഷ്ടത എന്ന വിഷയത്തെ കുറിച്ച് സഹോദരി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ ഒരുപാടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആത്മാവ് പറയണമെന്ന് പറഞ്ഞത് മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അതിന്റെ പുറകിൽ തന്നിരിക്കുന്ന ഉദ്ദേശം എന്താണെന്നറിയാമോ? നോടി നേരത്തേക്കുള്ള ലേഖമായ കഷ്ടം, ആ അനുമതി, നിത്യാഖ്യാനം, ഈ മൂന്ന് വാക്കുകൾ കഷ്ടം സഹിക്കുന്നവർ ഓർത്തോണം. ഇത് നോടി നേരത്തേക്കേ ഉള്ളൂ. ഇത് ലഘുവായ കഷ്ടം. ഇത് സഹിച്ചാൽ തേജസ്സിന്റെ നിത്യഖനം. നിങ്ങൾ ഇവിടെ നാട്ടിലോ വന്നവരാണല്ലോ ഇവിടെയൊക്കെ നിൽക്കുന്നവരല്ലേ. ഞാൻ കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എടത്തുവായി പോയാൽ എടത്തുവായിലെ തെങ്ങും തിരുവല്ലയിലെ കോട്ടയത്തെയും തെങ്ങുമായിട്ട് വല്ല വ്യത്യാസം നോട്ട് ചെയ്തിട്ടുണ്ടോ? എടത്തുവാക്കാർ ഇവിടെ തന്നെ കാണുമല്ലേ. എടത്തുവാക്കാരുടെ ഞാൻ ചോദിക്കട്ടെ, എടത്തുവായിലെ തെങ്ങും തിരുവല്ലയിലെ തെങ്ങുമായിട്ട് വ്യത്യാസമുണ്ടോ? ഉണ്ട്. കാരണം തിരുവല്ലയിലെ തെങ്ങിന് വലിയ കാറ്റടിക്കുന്ന സംഭവങ്ങളില്ല, വലിയ കൊടുങ്കാറ്റുകൾ അടിക്കത്തില്ല. എടത്തുവായിലെ തെങ്ങിനാണ് കാറ്റടി മുഴുവൻ. കാരണം ആറ്റിന് മീഴേ കടന്നു വരുന്ന കാറ്റ് സദാ അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എടുത്തു വെക്കാത്ത തെങ്ങെല്ലാം പതിനാറ്റ് ചരിഞ്ഞാണ് നിൽക്കുന്നത്. കണ്ടുണ്ടോ? എന്തിനാ പറഞ്ഞാട്ട് തെറ്റി നിൽക്കുന്നതെന്ന് അറിയാമോ? ഈ കാറ്റ് ഇങ്ങോട്ട് അടിച്ചു കയറുമ്പോ എന്ന് പറഞ്ഞ് തലകൊണ്ട് വെല്ലുവിളിച്ച് നിൽക്കുക, ഓരോ പ്രതികൂലത്തെയും വെല്ലുവിളിക്കുക, ഓരോ കാറ്റിനെയും വെല്ലുവിളിക്കുക. അവരിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി, ആത്മശക്തി വ്യാപരിക്കുമ്പോൾ ശക്തിയെ വെല്ലുവിളിക്കുവാൻ, സ്വർഗം നിന്നെ ശക്തി പെടുത്തുന്നവരാണ്. ദൈവത്തിന്റെ മയിലേ ജലദസ്യ, കഷ്ടമില്ലെങ്കിൽ നീ ഒരു ബലഹീന വിശ്വാസിയായി തീരും. ആകയാൽ കഷ്ടം മാറ്റിവെക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് സാധു കൊച്ചു ജോദേശി പാടിയത്. എന്താ പാടിയത്? കഷ്ടതകൾ ദൈവമേ കഷ്ടതകൾ. രണ്ടാമതായിട്ട് ഇത് ലഘുവായ കഷ്ടമാണ്, നിത്യമായിട്ടുള്ളതല്ല. ഇത് സഹിച്ചാൽ തേജസ്സിന് നിത്യഘനം കിട്ടും. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഇത് എളുപ്പം തീരും. ഇന്നോടി നേരത്തെയൊക്കെ ഉള്ളല്ലേ സ്മൂണ്ണായാലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എഴുതുകയാണ്, 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, 10 കാലില്ല, 10 ദിവസത്തേക്ക് നിന്റെ ശക്തിയും കഴിവും അറിയാവുന്നവൻ, നിന്റെ ശക്തിക്കും ഇതേ പരീക്ഷ അനുവദിക്കാതെ സൂക്ഷിക്കുന്നവൻ, നീ തീച്ചുള്ളിൽ വെന്തു പോകാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ ജനമേ, ഒരു കാലത്ത് വിശ്വാസ വീരന്മാരെ നടത്തിയ ദൈവം അവൻ, വാക്കുമാറാത്തങ്ങളായിട്ട് ഈ ദശകത്തിൽ നമ്മോട് കൂടെ ഉണ്ട്. അവൻ ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ലോകത്തോട് പറയാൻ, ഹലലുയ്യ, ഏലിയാക്കന്മാർ എഴുന്നേൽക്കണം, എഴുന്നേറ്റ മതിയാകും. ഇത് കുറച്ചു നേരത്തേക്കേ ഉള്ളല്ലോ എന്നോർത്ത് സ്തോത്രം ചെയ്ത് സഹിക്കണം. ഏതായാലും സഹിക്കാൻ നോക്കത്തില്ല. ഒക്കുവോ, ഞാനൊരു ഉദാഹരണം പറയാം. ആസ്മ ഉള്ളവര് പലരിവിടെ ഉണ്ട്. ആസ്മ വരുമ്പോ വലിക്കാതിരിക്കാൻ ഒക്കുവോ? ഏതായാലും വലിക്കേ ഒക്കത്തുള്ളൂ അല്ലേ? എന്നാ ഞാൻ ചോദിക്കുന്ന പിതാവ് സ്തോത്രം പറഞ്ഞുണ്ടെങ്കിൽ വലിക്കരുത്. ഇത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ കഥ ഓർമ്മ വരിക. കഥ പറയാൻ നേരെ ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞേച്ച പോകുന്നു. തിരുവല്ലയിലെ ബസ്സിൽ കയറുന്ന കാര്യം അവിടെ വന്നിട്ടുള്ള അവർക്കറിയാം. നല്ലവണ്ണം ഇടിച്ച് തള്ളി ഒരു കൊച്ചു സഹോദരി 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ബസ്സെ കയറി, ട്രാൻസ്പോർട്ട് ബസ്സിൽ. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ കയറിയിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ. കയറി അകത്ത് കിട്ടിയാൽ ഒരു ആശ്വാസമാണ്. ഈ കൊച്ചു സഹോദരിയുടെ കയ്യില് 4 വയസ്സുള്ളൊരു കൊച്ചു ചേർക്കന്, 1.5 വയസ്സുള്ളൊരു കൊച്ചു മോള്, ചൊറി പിടിച്ച് അളിഞ്ഞ ഈ കൊച്ചെ എളിയില്, 4.5 വയസ്സുള്ളൊരു കയ്യേല്, നനഞ്ഞൊരു കാലം കൊട ഈ കയ്യെ തൂക്കിയിട്ടുണ്ട്, ഉണക്കമീൻ വാങ്ങിച്ചൊരു സഞ്ചി ഈ കയ്യിലുണ്ട്. ഇത്രയും സാധനമായിട്ട് കയറി ട്രാൻസ്പോർട്ട് ബസ്സെ തൂങ്ങി നിൽക്കുക. കുറെ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, തീരെ നിൽക്കാൻ വയ്യ. ഉടനെ ഈ 4 വയസ്സുള്ള കൊച്ചിനെ അടുത്തിരുന്ന ഒരു അമ്മച്ചി അടുത്തോട്ട് നീക്കി നിർദ്ദേശിച്ച് പറഞ്ഞു, അമ്മച്ചി അവനെ ഒരു അല്പസമയത്തേക്ക് ഒന്ന് പിടിച്ചോളെന്ന് പറഞ്ഞു. അമ്മച്ചി അവനെ ഇങ്ങനെ കാര്യമായിട്ട് ചേർത്ത് പിടിച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നനഞ്ഞ കാലം കൂടെ അമ്മച്ചിയുടെ മടിയിലോട്ട് വെച്ചു കൊടുത്തു. കൊച്ചിനെ പിടിക്കാൻ സ്നേഹം ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ കാലം കൂടെ അവിടെ ഇരിക്കാത്തെന്ന് വിചാരിച്ചു. അമ്മച്ചി അതും അങ്ങ് തൂക്കി പിടിച്ചു, നനഞ്ഞ കുടയും പിടിച്ച് കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, അമ്മച്ചി ഈ ഉണക്കമീൻ്റെ ഈ സഞ്ചിയുടെ ഇപ്പം ഇങ്ങനെ വാങ്ങിച്ചോളാം. ഉണക്കമീൻ്റെ സഞ്ചി അമ്മച്ചിയുടെ മടിയിലായി. അവസാനം ഈ ചോറ് പിടിച്ച ആ കൊച്ചിനെ അതിനെ തൂക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഭാരമാണ്, അതിനെയും കൂടെ അമ്മച്ചിയുടെ മടിയിലോട്ട് വെച്ചു കൊടുത്തു. അമ്മച്ചി അതിനെയും പിടിച്ചു. അടുത്ത ബസ് സ്റ്റോപ്പ് ആയപ്പോൾ മണിയടിച്ചു, അമ്മച്ചി ഇറങ്ങിപ്പോരുകയും ചെയ്തു, അവിടെ ഇരുത്തുകയും ചെയ്തു. വീട്ടിൽ വന്ന് ഈ മാതാവ്, ഈ വാർദ്ധക്യത്തിലെത്തിയ മാതാവ് തൻ്റെ വേലക്കാരിയോട് പറഞ്ഞു, അടി കുഞ്ഞെ ഇന്ന് ഭയങ്കര യാത്രയായിരുന്നു, ഒരു വലിയ ലഗേജ് എൻ്റെ മടിയിലുണ്ടായിരുന്നു. അതെന്തായിരുന്നു ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാലം കൊടയും ഉണക്കമിൻ്റെ സഞ്ചിയും 1.5 വയസ്സുള്ള ചെറുക്കുട്ടനും. ഉടനെ ഈ ചേർത്തി പറഞ്ഞു, അമ്മയ്ക്ക് അമ്മച്ചിക്ക് വേറെ ജോലിയില്ല, ഇതൊക്കെ എന്തിനാണ് പിടിച്ചോണ്ടിരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ അനേക വർഷം മുമ്പ് വായിച്ചിട്ട് കഥയാണെങ്കിലും സ്റ്റിൽ ഐ റിമെമ്പർ ദ കൺക്ലൂഡിങ് സെൻറ്റൻസ്. എടി കുഞ്ഞേ, ഞാൻ ഓർത്തു അല്പനേരത്തെ കൂടെ ഉള്ളല്ലോ, അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാമല്ലോ. അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാ, ഈ ഉണക്കമീൻ വീച്ചെറിക്കുട്ടിനെയൊക്കെ കുറച്ച് നേരം പിടിച്ചാ മതി. അപ്പൊ പിടിക്കുന്ന സമയം സോത്രത്തോളം പിടിക്കാന്ന് വിചാരിച്ചു. എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ കഷ്ടം ലേക്ക് നേരത്തേക്കേ ഉള്ളൂ. അത് തന്ന കർത്താവ് അതിന്റെ സ്തോത്രം കേട്ട് നിന്നെ മാനിച്ചത്തെ. ഹല്ലേലൂയ്യ! അത് തന്നവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര സ്തോത്രം പറയുമെന്ന്. കഷ്ടതകൾ അനുവദിച്ച ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. എന്റെ സമയം ഓടിപ്പോവുകയാണ്. രണ്ടാമതായിട്ട്, കർത്താവ് വരുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു സഹോദരി എങ്ങനെയാണ് ഈ ചിന്ത അവളുടെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഹെൽപ്പ് ഹർ ടു ലീഡ് എ ഹോളി ലൈഫ്. ഒരു വിശുദ്ധ ജീവിതത്തിനായി അവളെ സഹായിക്കുന്നത് ഈ ചിന്തയാണ്. ആമേൻ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാണ്. അവനോട് സദൃശ്യന്മാരാകണമെങ്കിൽ, ആമേൻ, പെന്തക്കോസ് എന്ന് പറഞ്ഞ കയ്യും കൊട്ടി സഭായവും കൂടി ഹലരുവേ ദശാംശം കൊടുത്തിരുന്നാ പോകുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ആമേൻ. കാരണം ക്രിസ്തു എന്ന വിവാഹ നിശ്ചയം കല്യാണത്തിന്റെ ഉറപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. കേട്ടോ എല്ലാരും, ഉറപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. ചിലടി ഇരിപ്പ് കണ്ടാൽ ഏതായാലും ഉറക്കമില്ലയോ, കെട്ടിക്കോളുമെന്ന് വിചാരിച്ച. ഈ കല്യാണം മാറുന്ന കല്യാണമാ, ഓർത്തോണം. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മലകനിയായി വിവാഹ നിശ്ചയം ചെയ്തതുകൊണ്ടും അമേരിക്കയിൽ നിന്ന് കാശ് കൊടുത്തതുകൊണ്ടും ഗ്ലോറി പറഞ്ഞതുകൊണ്ടും അവൻ നിന്നെ ഹല്ലേലൂയ നിന്റെ അവന്റെ കാന്തയായിട്ട് സ്വീകരിക്കുന്ന ഗ്യാരണ്ടി ഇല്ല. ജയിക്കുന്നവന്, ജയിക്കുന്നവനെ ഹല്ലേലൂയ, ഞാൻ എന്റെ ആലയത്തിന്റെ തൂണാക്കും. അവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ഹല്ലേലൂയ, അവന് വേറൊരു പേര് കൊടുക്കും. ജയിക്കുന്നവനാണ് അവൻ, അവന്റെ കാന്തയും ജയിക്കുന്നവനാണ്. ഞാൻ ചോദിക്കട്ടെ, പി എസ് സി പാസ്സായ ഒരു കൊച്ചൻ അമേരിക്കയിൽ കല്യാണം കഴിക്കാൻ അവിടെ വന്നു. ആമേൻ. പള്ളി മരുന്നുണ്ടെ പറയും, കൊച്ചു പോയി പിള്ളേർ വലുതുകൊണ്ടെന്ന് കാണിച്ചു തരുന്നെന്ന് പറയും. പത്താം ക്ലാസ്സിൽ പത്ത് പ്രാവശ്യം തോട്ടിന് വേണ്ടി ഞങ്ങൾ എടുത്തോണ്ട് അവളെ ഞാൻ കല്യാണം ആലോചിക്കൂ. പി എസ് സി, ഹല്ലേലൂയ, പി എസ് സി പാസ്സായ ഒരു കൊച്ചന്, ആമേൻ, അതുപോലെ യോഗ്യതയുള്ള ഒരു മണവാട്ടി വേണം. ആമേൻ. ക്രിസ്ത്യൻ ജീവിതത്തിൽ തോറ്റ് തരിപ്പണമായി കിടക്കുന്ന ഒറ്റ കുഞ്ഞിനെ അവന്റെ മനവാദ്യമായിട്ട് അവൻ സ്വീകരിക്കുകയില്ല. ആകയാൽ ക്രിസ്തു എന്ന പുരുഷൻ മടങ്ങി വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർത്താവ് വരുമ്പോൾ ഒരിക്കൽ മരണവും പിന്നെന്തുണ്ട്? അമ്മീൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ന്യായം വിധിക്കുന്നവൻ കടന്നു വന്നാൽ ഏഴ് കാര്യത്തിന്റെ കണക്ക് അമേരിക്കക്കാരത്തിയോട് ചോദിക്കും. കേട്ടില്ലെന്ന് പറയരുത്, കേട്ടല്ലോ. എത്ര മൈക്ക് വെച്ചാ തകർക്കുന്ന അറിയാമോ? ഏഴ് കാര്യത്തിന്റെ കണക്ക് നിന്നോട് ചോദിക്കും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. എല്ലാം പറയാൻ സമയമില്ല, മൂന്ന് വർണ്ണം പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമതായിട്ട്, നീ പറഞ്ഞ സകല വാക്കിന്റെയും, ഏത് നിസ്സാര വാക്കിന്റെയും കണക്ക് ദൈവം നിന്നോട് ചോദിക്കും. എനിക്കത് സഹോദരിമാരോട് പറയണമെന്നൊരു നിർബന്ധം തോന്നിയോണ്ടാണ് പറയുന്നത്. ആമേൻ. ദൈവം വലിയവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഒരു കാരണം, സഹോദരിമാർക്ക് രണ്ട് ചെവി കൊടുത്ത കർത്താവ് കൃപയാൽ ഒറ്റ നാക്കേ കൊടുത്തുള്ളൂ. രണ്ട് ചെവിയുടെ കൂടെ രണ്ട് നാക്കുകളുണ്ടായിരുന്നു ഈ അമേരിക്കയിൽ എങ്ങനെ ജീവിച്ചു പുറത്തന്നെ നോക്കുക. ദൈവത്തിന്റെ ബുദ്ധി അപ്രമേയമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ഈയിടെ ഒരു സഹോദരൻ പറയുകയുണ്ടായി, സഹോദരിമാരാരും സ്വർഗത്തിൽ കാണത്തില്ല. ഞാൻ ചോദിച്ചു അതിനെന്താ വാക്യമോടാന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു വാക്യമുണ്ട്. വെളിപ്പാട് ദിവസത്തിൽ അരമണിക്കൂർ സമയം ശബ്ദത്തിൽ സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. സഹോദരിമാരുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നാം സംസാരിക്കുന്നതിൽ പ്രവണത കൂടിയവരാണ്. നാം ഒരു കാര്യം ചെയ്യണം, നമ്മുടെ നാവിനൊരു കടിഞ്ഞാണിടണം. ആമേൻ. ആത്മീയവർത്തകൾക്ക് ഉതകുന്നത് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ അതെടുത്ത് വായിക്കാമോ? ഹല്ലേലൂയ. ഇപ്പോഴത്തെ വർത്തമാന ശൈലി തന്നെ പുതുക്കും. ഹല്ലേലൂയ. ആമേൻ. ഉപ്പിനാൽ രുചി വരുത്തിയതും ആത്മീയ വർദ്ധനയ്ക്ക് ഉതകുന്നതും. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങൾ നിവൃത്തിയുള്ളത്തോളം പറഞ്ഞു വിടരുത്. ആമീൻ. പറയുന്നവർ കേട്ടോണ്ടിരിക്കുമ്പോ പറയാൻ തന്റെ ഇടമില്ലാത്തവര് അത് അവരില്ലാത്തപ്പോഴത് പറയരുത്. ആമീൻ. ഒരു കാര്യം പറയാൻ തന്റെ ഇടം ഉണ്ടാകുമ്പോ ഉണ്ടാകണമെങ്കിൽ അവരിയ്ക്കുമ്പോഴത് പറയാൻ തന്റെ ഇടം വേണം. അല്ലാത്ത ഒരു കാര്യവും never speak in their absence. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ സൂക്ഷിപ്പാൻ നാം കടമ്പെട്ടവരാണ്. മൂഢ നിസാര എന്നുള്ള വാക്കുകൾ, ഹല്ലേലൂയ, ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. വിശ്വാസിയെ കുറിച്ച് പറയുമ്പോഴും പാസ്റ്റർമാരെ കുറിച്ച് പറയുമ്പോഴും പാസ്റ്റർഭാര്യയെ കുറിച്ച് പറയുമ്പോഴും, ഹല്ലേലൂയ, ചില വിചാരം പാസ്റ്റർഭാര്യയെ നമുക്ക് എന്തും പറയാമെന്ന പാടില്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസിയാണ്. ആമേൻ. നിങ്ങളെ നടത്തുന്നവരെ ഓർക്കുകയും മാനിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഏത് നിസ്സാര വാക്കിന്റെയും കണക്ക് കൊടുക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നാഗർകോവിൽ ഞങ്ങൾ വേലയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾ കുറെ പേര് ഉച്ചതിരിഞ്ഞ സമയത്ത് രാവിലെ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. അപ്പോൾ കൂടിയിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, പിന്നെ മൂപ്പിലിതൊക്കെ അറിയാൻ പോവുക. മൂപ്പിലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കാര്യമാണ്. മൂപ്പിലിതൊക്കെ അറിയാൻ പോവുക എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഒരു രാത്രി യോഗത്തിന് ഞങ്ങൾ കടന്നുപോയി. ഉണർവ് യോഗത്തിന് അവിടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കാണുക, പ്രവാചകി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുകയാണ്. ആ എല്ലാവരോടും ദൂത് പറഞ്ഞു പറഞ്ഞു വന്ന് ഈ സഹോദരൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, ഞാൻ ആര് എന്ന് നിശ്ചിന്തിക്കുന്നു. ഞാൻ ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ. ഞാൻ മഹാനക്രത്തെ ചൂണ്ടിലിട്ട് പിടിക്കുന്നവൻ. ആമേൻ. ഞാൻ വെള്ളത്തെ ചാന്ന് കൊണ്ട് അലക്കുന്നവൻ എന്നെല്ലാം പറഞ്ഞേച്ച് പറഞ്ഞു. ഞാൻ ആരെന്ന് നീ വിചാരിച്ചു? നീ എന്നെ മൂപ്പിലെന്ന് വിളിച്ചില്ലേ? ദൈവത്തെ മൂപ്പിലെന്ന് ബഹുമാനമില്ലാതെ പറഞ്ഞ വാക്ക് അവന് വിരോധമായി കുറിച്ചിട്ടു കുറിച്ചിട്ടു. സഹോദരി, നിനക്ക് വിരോധമായിട്ട് എത്രയോ വാക്കുകൾ ജീവന്റെ പുസ്തകത്തിലുണ്ടെന്നറിയാമോ? ടേപ്പ് റെക്കോർഡിനകത്ത് ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ആമേൻ. മനുഷ്യൻ പറയുന്ന സകല നിസ്സാര വാക്കിന്റെയും കണക്ക് ദൈവം ചോദിക്കുന്നൊരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് മക്കളുടെ കണക്ക് ദൈവം ചോദിക്കും. ആമേൻ. ഈയിടെ ഞങ്ങളുടെ അവിടെ പേപ്പർ ടി അടിച്ചു. അമ്മ ഒരു കൊച്ചു കുഞ്ഞു മരിച്ചു. അതിൻ്റെ അമ്മ പേർഷ്യയിൽ നേഴ്സായിരുന്നു. അതിനെ കുറിച്ച് ദീർഘ റിപ്പോർട്ട് മനോരമയിൽ വന്നു. അതിനകത്ത് ഒരു വാചകം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞ് പേപ്പർ ടി പിടിച്ച് പേ പിടിച്ച് മരണത്തോട് സമീപിച്ചു. കമ്പി അടിച്ച് അമ്മ വന്നപ്പോൾ അമ്മ നെഞ്ചത്തടിച്ചോണ്ട് ചോദിക്കുക, ഇങ്ങനാന്നോ ഞാൻ വളർത്താൻ തന്നേച്ചു പോയത്? ഞാൻ തന്നപ്പോഴിങ്ങനായിരുന്നോ? ഞാൻ തന്നപ്പോ കൊലക്കുന്നതായിരുന്നു. ഞാൻ തന്നപ്പോ പേ പിടിച്ചതായിരുന്നു. ഞാൻ തന്നപ്പോ കേടില്ലാത്തതായിരുന്നു. നിങ്ങളെല്ലാം കൂടെ വളർത്തി കഴിഞ്ഞപ്പോ എന്റെ കുഞ്ഞ് കൊലക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മാതാവേ, ഒരു ദിവസം സ്വർഗം ഈ വാചകം നിന്നോട് ചോദിക്കും, നിന്റെ കൈ തന്നപ്പോഴിങ്ങനായിരുന്നു, ഊനമില്ലാത്തതിനല്ലേ ഞാൻ തന്നത്? നീ വളർത്തി കഴിഞ്ഞപ്പോൾ പേ പിടിച്ചു, ലോകത്തിന്റെ പേ പിടിച്ചു, പൈശാചികന്റെ പേ പിടിച്ചു. ഇന്ന് മുതൽക്കാലം നിന്റെ തലമുറയെ നീ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കാതെ തന്റെ ഇടം തന്നെ കൊണ്ടോ സഹോദരി? കർത്താവേ, ഞാൻ വളർത്തി, ദൈവത്തെ അറിയുന്ന ഒരു തലമുറയെ ഞാൻ ജനിപ്പിച്ചു വളർത്തി. ഇത് പറയാനുള്ള തന്റെ ഇടം നമുക്ക് കൊണ്ടോ? യേശുലേ പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീ. രക്ഷിക്കപ്പെടാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി, രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കന്മാർക്ക് വേണ്ടി, രക്ഷിക്കപ്പെടാത്ത തലമുറയ്ക്ക് വേണ്ടി ആര് കരയുവാൻ ഏൽപ്പിച്ചു കൊടുക്കും? നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് സമയമില്ലെന്ന്. 120 സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് രാജ്യം ഭരിച്ച ദാനിയേലിന് ദിവസം 3 പ്രാവശ്യം മുട്ടുകൂത്താൻ സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിനക്ക് സമയമില്ലേ? നീ കര കര. ഹല്ലേലൂയ. കരഞ്ഞവർക്കെല്ലാം തലമുറ കേട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, യോഖെബെദിനും അമ്രാമിനും മക്കളെത്രായിരുന്നു? മക്കളെത്രണ്ടായിരുന്നു? 3. ആരൊക്കെ? അഹരോൻ, മോശ, മിരിയ.
അഹരോൻ മഹാപുരോഹിതൻ, മിര്യാം പ്രവാചകൻ, മോശ പ്രവാചകൻ. ആമേൻ. ഒരു തള്ളക്ക് മൂന്നേ മൂന്ന് പിള്ളേരെ ഉള്ളൂ. മൂന്നും ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷകന്മാർ. ആമേൻ. നിന്റെ തലമുറ എത്ര ഉണ്ട്? ആലയത്തിൽ കൊള്ളാവുന്നത്. ആലയത്തിലെ പാട്ട് പാടാൻ കൊള്ളാമോ? ആലയത്തിൽ പ്രവചിക്കാൻ കൊള്ളാമോ? ആലയത്തിന്റെ കസേര ഇടാൻ കൊള്ളുന്ന നിനക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. പ്രാവിലെ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലിയായിരിക്കുന്ന തലമുറയെ വാർത്തെടുക്കുവാൻ കല്ലിനൊഴിക്കുന്ന അമ്മമാരെ ദൈവം അമേരിക്കയിൽ എഴുന്നേൽപ്പിക്കുന്നത്. എന്തിനാ ഒത്തിരി? മൂന്ന് മതി ആത്മാവിൽ നിറഞ്ഞത് മൂന്ന്. അതെ, എന്തുകൊണ്ട് യോഗ്യമിതിന് മൂന്ന് കൊള്ളാവുന്ന തലമുറയുണ്ട്, സന്തതിയുണ്ടായി. അവൾ വചനത്തിൽ നിശ്ചയമുള്ളവളായിരുന്നു, അവൾ വചനം വിശ്വസിക്കുന്നവളായിരുന്നു. കാരണം മോശ എന്ന പൈതലിനെ വളർത്തുവാൻ മുളകുടി മാറുന്ന പ്രായം വരെ അവളുടെ കൈ കിട്ടിയുള്ളൂ. അതായത് ആദ്യത്തെ അഞ്ചു വർഷക്കാലം. ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് നാലാം തലമുറക്കാർ മടങ്ങി വരുമെന്നും മോശ നാലാം തലമുറക്കാരനാണെന്നും ദൈവം ഒരു വേള അവനെ തെരഞ്ഞെടുക്കുമെന്നും അവന് ഹൃദയത്തിലേക്ക് ആശയം ഇട്ടുകൊടുത്തത് ഈ അമ്മയാണ്. അവൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന കാലത്ത് തന്നെ യഹോവ വലിയവനാണെന്ന് അവൾ വെളിപ്പെടുത്തി. എബ്രായർ അവന്റെ സഹോദരന്മാരാണെന്ന് വെളിപ്പെടുത്തി. She believed the word of God. And she had a wide knowledge in the word of God. Hallelujah. ദൈവത്തിന്റെ തിരുവെഴുത്ത് വായിച്ചു, ദൈവത്തിന്റെ തിരുവെഴുത്ത് വിശ്വസിച്ചു. ആമേൻ. നിനക്കെവിടെ വായിക്കാൻ നേരം? നീ ആകെക്കൂടെ വായിക്കുന്ന സങ്കീർത്തനമാണ് അല്ലേ? നിന്റെ ഹബക്കൂക്ക് സെഫന്യാവൊന്നും ഇതുവരെ കാറ്റുകൊണ്ടിട്ടില്ല. അല്ല, പുസ്തകം എടുത്ത് നോക്ക്, പുസ്തകം എടുത്ത് നോക്ക്. നിന്റെ സെഫന്യാവ് ഇപ്പോഴും തുറക്കാൻ വയ്യാലോ നിനക്ക്. ഹല്ലേലൂയ. വചനത്തിൽ നിശ്ചയം പ്രാപിക്ക്, വചനമനുസരിക്ക്, വചനത്തിന് വേണ്ടി ജീവൻ കൊടുക്ക്. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന തലമുറ പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹന്നായെ പോലെ കരയാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആമേൻ. സൗമ്യനെ പോലെ പ്രവാചകൻ ദേശത്തുള്ളതാകും. ഹല്ലേലൂയ. യുനീക്കായെ പോലെ വിശ്വസിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ തിമത്തിയെ പോലെ ബിഷപ്പ് ഹല്ലേലൂയ സഭയിൽ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കണം, തിമത്തിയോസിന്റെ അപ്പൻ യവനനായിരുന്നു, തിമത്തിയോസിന്റെ അമ്മയാണ് ജ്യൂ യഹൂദ. പക്ഷെങ്കിൽ എബ്രായരിൽ ജനിച്ച എബ്രായനായ അപ്പസ്തോലനെ പോലെ അതേ കേഡറിൽ ഉപയോഗിച്ച ഒരു വിശ്വാസിയായിരുന്നു തിമത്തിയോസ്. കാരണം ആമേൻ, അവന്റെ അമ്മ ആ ദൈവത്തിൽ വെച്ച വിശ്വാസം. വിശ്വസിക്കുന്ന അമ്മച്ചുമാർ വളർത്തുന്ന കൊച്ചുങ്ങളെ കണ്ടാലും എപ്പോഴും പോരാത്ത ബന്ധനം പറയുന്ന സഹോദരിമാരുടെ തലമുറ കണ്ടാലും അവരെ കിറിഞ്ചിരിക്കും. അങ്ങോട്ട് തിരിയാൻ വേണ്ടി, ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി, എവിടെ തിരിഞ്ഞാലും പിശാച്. യോഗത്തിൽ വന്ന് ഇരുന്നാ ഉടനെ കുപ്പു നാട്ടുക. ഞങ്ങളുടെ അവിടെ ചില സഹോദരിമാര് യോഗത്തിൽ വന്ന് ഇരുന്ന ഉടനെ ആട്ടാൻ തുടങ്ങും. ഞാൻ ചോദിച്ച രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും പിശാച് അവരുടെ മധ്യം ഉണ്ടെന്ന് എഴുതിയിട്ടില്ല. കർത്താവാണ് മധ്യത്തിൽ വരുന്നത്, അവനെ ആട്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് പിശാച് ഡെവിൾ കോൺഷ്യസ് ആണ്, കർത്താവാണ് നമുക്ക് വലിയവനായിട്ട് നിൽക്കുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ തിയോളജിക്കൽ സെമിനാരിയിൽ, കോളാർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ മിഷണറി ട്രെയിനിങ് എടുത്തത്. അവിടെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്റ്റർ ആബറ്റിന്റെ വൈഫ് മിസ്സസ് ആബറ്റ് ഒരു രാത്രി ഒരു ദിവസം ഒരു സംഭവം പറഞ്ഞു. അവിടെ രണ്ടര വയസ്സുള്ള ഡാനിനെ ഉറക്കി മോളത്തെ നിലയിൽ കിടത്തിയിരിക്കുകയായിരുന്നു. വലിയ മഴയും കൊടുങ്കാറ്റും ഉണ്ടായി, ലൈറ്റ് ഓഫായിപ്പോയി. കൊച്ചെന്താ ചെയ്യുന്നത് കാണാനായിട്ട് ഒരു ടോർച്ച് ലൈറ്റുമായിട്ട് മിസ്സസ് ആബറ്റ് കെയർ കേസ് കയറി വരികയാണ്. വലിയ ഇടിയും മിന്നലുമുണ്ട്. കയറി വരുമ്പോൾ രണ്ടര വയസ്സുള്ള കൊച്ചു പൈതൽ ജനലേ കയറി നിൽക്കുകയാണ്. രണ്ടര മൂന്നോ വയസ്സുകാണ്, ജനലേ കയറി നിൽക്കുകയാണ്. പുറത്തോട്ട് നോക്കി നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുക, വെൽ ദാറ്റ് വാസ് എ ഗുഡ് ഷോട്ട് മൈ ലോർഡ്, ലൗഡർ പ്ലീസ് നെക്സ്റ്റ് ടൈം. ഒരു ഇടി പറ്റിയാൽ ദൈവത്തോട് പറയാ, കർത്താവേ ആ ഇടി ഉഗ്രനായിരുന്നു, അടുത്ത പ്രാവശ്യം ഇച്ചിരി ഒച്ചയ്ക്ക് വേണം കേട്ടോ. നിന്റെ നിന്റെയൊക്കെ കൊച്ചാന്ന് എന്തോ പറയും, അവിടുന്ന് ഒറ്റ ഓട്ടം ഓടിയ കാറി കൂകി താഴോട്ട് അല്ലേ, അമ്മ കാറി കൂകി മുകളിലോട്ട്. ഈ അമ്മയുടെ ഓട്ടം കണ്ട ഇതും പോവാൻ പഠിച്ചത്. വിശ്വാസമില്ലാത്ത തള്ളമാര് വളർത്തിയാൽ വിശ്വാസമില്ലാത്തൊരു തലമുറയുണ്ടാകും. ആമേൻ. തിമത്യോസ് വിശ്വാസത്തിൽ വീരനായത് വിശ്വാസത്തിൽ വീരയായ ഒരു സഹോദരി ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, സൂസന്ന വെസ്ലി എന്ന് പറഞ്ഞ സഹോദരിക്ക് 19 മക്കളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. രണ്ടുപേരെ ജോൺ വെസ്ലി ആൻഡ് ചാൾസ് വെസ്ലി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ആമേൻ. കാര്യം എന്താണെന്നറിയാമോ, 10 മുതൽ 11 വരെ എല്ലാ ദിവസവും അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗത്തിലെ ദൈവത്തോട് ബലാത്കാരം ചെയ്തൊരു സഹോദരിയായിരുന്നു. ആമേൻ. ആമേൻ. ചൊവ്വ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ടോ? ചൊവ്വ ജ്വലിക്കുന്ന തലമുറ പുറത്തു വരും. എന്റെ സമയം കഴിഞ്ഞു. ആമേൻ. പക്ഷെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കട്ടെ, ആത്മാക്കളുടെ കണക്ക് ദൈവം എന്നോട് ചോദിക്കും. സുവിശേഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, സുവിശേഷിക്കാതെ കിടന്നുറങ്ങാൻ വയ്യാത്ത ഒരു വ്യഗ്രത നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവൾ അത് വാങ്ങിക്കുന്നു. നിന്റെ അടുക്കൽ രക്ഷിക്കപ്പെടാത്ത ജീവിതങ്ങളുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങ്, അവരോട് സുവിശേഷം പറഞ്ഞു തുടങ്ങ്, അവർ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞു തുടങ്ങ്. ആമേൻ. അവരെ കുത്തിയെടുക്കാനുള്ള കഴിവും അധികാരവും ദൈവത്തിലേക്ക് പകരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മിഷിഗൻ എന്ന തടാകത്തിൽ ചില വർഷങ്ങൾക്ക് മുൻപ് 17 പേരടങ്ങുന്ന ഒരു ചരക്ക് കപ്പൽ മുങ്ങിപ്പോയി. എടുത്തു ചാടുവാൻ ആവശ്യം ആരുമില്ല, കാരണം ഇത് സ്നോക്ക പോയി. ആ ഐസി ബോട്ടിൽ എടുത്തു ചാടി ആത്മാക്കളെ രക്ഷിക്കുവാൻ 17 പേരാണ് മരിച്ചിരിക്കുന്നത്, അല്ല മുങ്ങിപ്പോയിരിക്കുന്നത്. വളരെ മാന്യനായ ഒരു ഉദ്യോഗസ്ഥൻ ഫുൾ സൂട്ടിൽ വരികയാണ്, നല്ല നീളമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം പിന്നെ അറസ്റ്റൊന്നുമില്ല, ആ വെള്ളത്തിലേക്ക് എടുത്തി ചാടി 14 പേരെ കരയ്ക്ക് കൊണ്ടുവന്നു. 14-ാമത്തെ ജീവിതത്തിൽ കരയിലേക്ക് എടുത്തി ചേച്ച് അദ്ദേഹം മയങ്ങിപ്പോയി, ബോധരഹിതനായി വീണു. അദ്ദേഹത്തെ അന്നേരം തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എത്തിച്ച് ബോധം, ചെറിയ ബോധം വീണു. ബോധം വീണപ്പോൾ അടുത്ത സ്റ്റാഫ് നേഴ്സിനോട് ചോദിക്കുകയാണ്, അയ്യോ ഞാൻ എത്ര പേരെ രക്ഷിച്ചു, എത്ര പേരെ ഞാൻ രക്ഷിച്ചു. എന്റെ സിസ്റ്റർ പറഞ്ഞു, സഹോദര ഹമേൻ, യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ അച്ചീവ്മെന്റ്. ഹമേൻ, നിനക്ക് അഭിമാനിക്കാൻ വകയുണ്ട്, നീ 14 പേരെ രക്ഷിച്ചു. ഹമേൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കേട്ടോ, ഞാൻ അതല്ല ചോദിച്ചത്, ഹവ് ഐ ഡൺ മൈ ബെസ്റ്റ്, ഹവ് ഐ ഡൺ മൈ ബെസ്റ്റ് ഫോർ ദി ലോർഡ്. എന്റെ ദൈവത്തിന് വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തോ? ഹമേൻ. സഹോദരി, നിന്റെ പരമാവധി നീ ചെയ്തോന്നാണ് ഞാൻ ചോദിച്ചത്, ഓഫീസിൽ ചെയ്തോന്നല്ല, കർത്താവിന് വേണ്ടി നിന്റെ പരമാവധി ചെയ്യാൻ. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. എന്റെ 19-ാമത്തെ വയസ്സിൽ എന്റെ ജീവിതത്തിലെ സകലതും അവന് വേണ്ടി എറിഞ്ഞേൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇറങ്ങിത്തിരിച്ച ദിവസം എന്റെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ 42 വർഷക്കാലം എന്നാൽ ആവോളം ഓട്ടം ഓടിത്തകയ്ക്കുവാൻ ഞാൻ ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വാസം കാത്തു. അതേ, എന്റെ ശരീരത്തിലെ പരമാവധി ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ദൈവത്തിന് സ്തോത്രം. അതെനിക്ക് തന്റേതമായിട്ട് പറയുവാൻ കഴിയും. രാവോ പകലോ ഇളച്ചാതെ 42 വർഷം ഞാൻ കർത്താവിന്റെ വലിപ്പത്തിൽ ചോടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ എന്റെ പരമാവധി എന്റെ കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് പറയുവാൻ നിനക്ക് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ വരുന്നു, അവൻ വരുന്നു. ആമേൻ. ഒരു ന്യായവിധിയുണ്ട്. അവൻ നിന്നോട് കണക്ക് ചോദിക്കും. ആമേൻ. നിന്റെ മക്കളുടെ കണക്ക്, നീ നേടിയ ആത്മാക്കളുടെ കണക്ക്, ആമേൻ, നീ പറഞ്ഞ വാക്കുകളുടെ കണക്ക്, ഹല്ലേലൂയ, നീ കേട്ട സത്യത്തിന്റെ കണക്ക്, നീ പറഞ്ഞതായ സുവിശേഷത്തിന്റെ കണക്ക്, നിന്റെ പണത്തിന്റെ കണക്ക്, നിന്റെ സമയത്തിന്റെ കണക്ക്, നിന്റെ സ്വാധീന ശക്തിയുടെ കണക്ക്, ഇതെല്ലാം ദൈവം ചോദിക്കും. ആമേൻ. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് വിവരണങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകും.